السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنبنا كله، دقه وجله، وأوله وآخره، وعلانيته وسره. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها، أما بعد. சகோதரங்களே, சூரத்து அல் ஜாஃபியில முப்பத்தி இரண்டு முதலுள்ள அதிண்ட அவசானம் வரையுள்ள ஆயத்துகளான இன்று இன்ஷா அல்லாஹ் நம்ம மனசிலக்கிறது. ரப்ப சுப்ஹானஹு வ தஆல ஈ சூரத்திலூட பரையணும், வஇதா கீல إن وعد الله حق والساعة لا ريب فيها قلتم ما ندري ما الساعة إن نظن إلا ظنا وما نحن بمستيقنين. وإذا قيل إننا بريب بطال إن وعد الله حق، الله عند وعدانا هذا ستمان، والساعة لا ريب فيها ഖിയാമത്ത് നാൾ, അന്ത്യനാൾ, അതിൽ യാതൊരു സംശയവുമില്ല എന്നും പറയപ്പെട്ടാൽ, കുൽതും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞവരായിരുന്നു. ഇത് അന്ത്യനാളിൽ അള്ളാഹുവിന്റെ ദീനിനെ നിഷേധിച്ചവർക്ക് ലഭിക്കുന്ന, അവർ കേൾക്കുന്ന വാക്കുകളാണ്. കുൽതും നിങ്ങൾ പറഞ്ഞിരുന്നു, മാ നദ്രി ഞങ്ങൾക്കറിയില്ല, മസ്സാ എന്താണ് അന്ത്യനാൾ, എന്താണ് ആ അന്ത്യസമയം. ഇൻ നദുന്നു ഞങ്ങൾ കരുതുക മാത്രമാണ് ചെയ്തിരുന്നത്. ഇൻ നദുന്നു ഞങ്ങൾ കരുതിയിരുന്നു, ഞങ്ങൾ കരുതിയിരുന്നില്ല, ഇല്ല വന്ന് ഒരു വന്ന് അല്ലാതെ, അഥവാ നിങ്ങൾ ഈ പറയുന്ന കാര്യം അത് വെറും ഒരു ഊഹം മാത്രമാണ്. അന്ത്യനാളിൽ വിശ്വസിക്കുന്ന മുഅ്മിനുകൾ, അവർ നാളെ പരലോകമുണ്ട് എന്ന് പറയുന്നത് അതൊരു വന്ന് മാത്രമാണ്, അത് വെറും ഒരു ഊഹമാണ് എന്നായിരുന്നു ഞങ്ങൾ കരുതിയിരുന്നത്. വമാ നഹ്നു ഞങ്ങളല്ല, ബി മുസ്തഖിനീൻ ഞങ്ങൾ ഉറച്ച വിശ്വാസമുള്ളവരല്ല, ഞങ്ങൾക്കതിൽ യാതൊരു ഉറപ്പുമില്ല എന്നായിരുന്നു നിങ്ങൾ പറഞ്ഞിരുന്നത്. വബദാലഹും സയ്യആതു മാ അമിലു, വബദാലഹും അങ്ങനെ അവർക്ക് നാളെ പരലോകത്ത് വെളിപ്പെടുന്നതാണ്, അവർക്കതാ വെളിപ്പെട്ടിരിക്കുന്നു. സയ്യആതു മോശമായത്, മഅമിലു അവർ അവരുടെ പ്രവർത്തനങ്ങളില് മോശമായതെന്തോ അതവർക്കന്ന് വെളിവാകുന്നു, അതിന്റെ ഫലം അവർക്ക് വെളിവായി കാണുന്നു. വഹാഖ ബിഹിം അവരെ ആകെ മൂടുന്നു, മാ കാനു ബിഹി യസ്തഹ്സിഊൻ എന്തിനായിരുന്നു അവർ പരിഹസിച്ചിരുന്നത്. അത് നോക്കൂ, ഇത് നാളെ പരലോകത്ത് കുഫാറുകൾക്ക്, അള്ളാഹുവിന്റെ ദീനിനെ നിഷേധിച്ചവർക്ക്, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമില്ലാത്തവർക്ക് ലഭിക്കുന്ന, അവർ കേൾക്കുന്ന വാക്കുകളാണ്. വൈദാ ഖീല ഇന്ന വഅദല്ലാഹി ഹഖൂൻ, അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണെന്നും, അതുപോലെ വസ്സഅതു ലാ റൈബ ഫീഹ അന്ത്യനാളിൽ യാതൊരു സംശയവുമില്ല എന്നും പറയപ്പെട്ടാൽ, കുൽതും നിങ്ങൾ പറഞ്ഞിരുന്നു, മാ നദ്രി മസ്സഅ ഞങ്ങൾക്കറിയില്ല എന്താണ് ഈ അന്ത്യനാളെന്ന്. ഇൻ നദുന്നു ഇല്ലാ വന്ന ഞങ്ങൾ വിചാരിച്ചിട്ടില്ല, ഇല്ലാ വന്നൻ ഇതൊരു ഊഹമാണെന്നല്ലാതെ മറ്റൊന്നും ഞങ്ങൾ കരുതിയിട്ടില്ല. വമാ നഹ്നു ബി മുസ്തഖിനീൻ ഞങ്ങൾക്കിതിൽ യാതൊരു ഉറപ്പുമില്ല എന്നതായിരുന്നു നിങ്ങളുടെ മറുപടി. അല്ലാഹുവിന്റെ വാഗ്ദാനം അത് സത്യമാണ്. യാ യുഹന്നാസ് ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ തഗുറന്നകുമുൽ ഹയാതു ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. സൂറത്തു ഫാത്തിറിൽ അല്ലാഹു പറഞ്ഞു, യാ യുഹന്നാസ് ഓ മനുഷ്യരെ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ അല്ലാഹുവിന്റെ വാഗ്ദാനം അത് സത്യമാണ്. ഫലാ തഗുറന്നകുമുൽ ഹയാതു ദുനിയാ അതുകൊണ്ട് ഈ ലോക ജീവിതം നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. വലയ ഖുറന്നക്കും നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ ബില്ലാഹി, അള്ളാഹുവിന്റെ കാര്യത്തിൽ അൽ ഗറൂർ, അങ്ങേയറ്റത്തെ വഞ്ചകനായ പിശാജ് നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രാത്രി നിസ്കാരത്തിന് എഴുന്നേറ്റ് നിന്നാൽ ദുആഉൽ ഇസ്തിഫ്താഹായി, പ്രാരംഭ പ്രാർത്ഥനയായി, ഫാത്തിഹക്ക് മുമ്പുള്ള ദുആഇ പറഞ്ഞിരുന്ന ദുആഇൽ കാണാം, വഅദുക്കൽ ഹഖ്, അല്ലാഹുവേ നിന്റെ വാഗ്ദാനം അത് സത്യമാണ്, അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്, അതവൻ ലംഘിക്കുകയില്ല. ഇന്നല്ലാഹു ലാ യുഖ്ലിഫുൽ മീആദ്, അല്ലാഹു ഒരിക്കലും അവന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. റബ്ബ് വഅദ് ചെയ്തിട്ടുള്ള കാര്യമാണ് അന്ത്യനാൾ ഉണ്ട് എന്നത്, അവൻ അനുസരിച്ചവർക്ക് സ്വർഗവും അവനെ ധിക്കരിച്ചവർക്ക് നരകവും ഉണ്ട് എന്നത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ഇത് പറയപ്പെട്ടാൽ അതുപോലെ അന്ത്യനാൾ അസ്സാഅത്ത് എന്നത് ലാ റൈബ ഫീഹ, അതിൽ യാതൊരു സംശയവുമില്ല എന്നും പറയപ്പെട്ടാൽ നിഷേധികളുടെ മറുപടി ഇങ്ങനെയാണ്, ഞങ്ങൾക്കറിയില്ല എന്താണ് ഈ അന്ത്യനാളെന്ന്. അവരതിനെ നിഷേധിക്കുകയും അതിന് ഇസ്തിഅജാല നടത്തുകയും ചെയ്തിരുന്നു, എന്താണ് വരാത്തത്, എപ്പോഴാണ് സംഭവിക്കുക. ആ ചോദ്യം ഇസ്തിഅജാൽ ഇസ്തിബാദിനു വേണ്ടിയിട്ടുള്ള ഇസ്തിഅജാലാണ് എന്ന് പറഞ്ഞാൽ അത് നടക്കുകയില്ല, നടക്കാത്ത കാര്യമാണ് എന്ന് പറയാൻ വേണ്ടി, അത് വാദിക്കാൻ വേണ്ടിയുള്ള അവരുടെ ചോദ്യമാണ് എപ്പോഴാണ് സംഭവിക്കുക എന്നാണ് ഖിയാമത്ത് നാൾ. അതറിയാനുള്ള ചോദ്യമല്ല, അതെന്താണ് വന്ന് ഭവിക്കാത്തത് എന്നവരുടെ വാദം, അത് അറിയാൻ വേണ്ടിയുള്ളതായിരുന്നില്ല. യസ്തഅജിലു ബിഹ അല്ലദീന ലാ യുഅ്മിനൂന ബിഹ വല്ലദീന ആമനൂ മുഷ്ഫിഖൂന മിൻഹാ വയഅലമൂന അന്നഹാൽ ഹഖ് അലാ ഇന്നല്ലദീന യുമാറൂന ഫിസ്സാഅത്തി ലഫീ ളലാലിൻ ബഈദ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ യസ്തഅജിലു ബിഹ അല്ലദീന ലാ യുഅ്മിനൂന ബിഹ, അതിൽ വിശ്വസിക്കാത്ത ആളുകൾ അത് എപ്പോഴാണ് എന്ന് ചോദിച്ച് തിരക്കുകൂട്ടുന്നു. അന്ത്യനാളിൽ വിശ്വസിക്കാത്ത ആളുകൾ എപ്പോഴാണ് അത് എന്ന് ചോദിച്ച് തിരക്കുകൂട്ടുന്നു. എന്നാൽ വല്ലദീന ആമനു മുഅ്മിനുകളാകട്ടെ, മുഷ്ഫിഖൂന മിൻഹാ, അവർ അങ്ങേയറ്റം ഭയപ്പെടുന്നവരാണ്. അവർക്ക് ഖിയാമത്ത് നാൾ എന്ന് ഓർക്കുമ്പോൾ അവരുടെ ഹൃദയം കിടിലം കൊള്ളുന്നു. വല്ലദീന ആമനു മുഷ്ഫിഖൂന മിൻഹാ വയഅലമൂൻ, അവരറിയുന്നു അന്നഹൽ ഹഖ്, അത് സത്യമാണ്, അന്ത്യനാൾ സത്യമാണ്. അലാ ഇന്നല്ലദീന യുമാറൂന ഫിസ്സാഅ, അറിയണം അന്ത്യനാളിന്റെ കാര്യത്തിൽ, യൗമുൽ ആഖിറിന്റെ കാര്യത്തിൽ, പരലോകത്തിന്റെ കാര്യത്തിൽ തർക്കിക്കുന്നവർ, ലഫീ ളലാലിൻ ബഈദ്, ബഹുദൂരം വഴികേടിൽ തന്നെയാണവർ, ബഹുദൂരം വഴികേടിൽ തന്നെയാണവർ. അവർ അള്ളാഹുവിന്റെ മേൽ അബദ്ധം ആരോപിക്കുകയാണ്. അള്ളാഹു വെറുതെ പ്രവർത്തിക്കുന്നവനാണ്. അള്ളാഹുവിന്റെ പ്രവർത്തിക്ക് പിന്നിൽ യാതൊരു ഹിക്മത്തുമില്ല, ഒരു യുക്തിയും ലക്ഷ്യവുമില്ല എന്ന കടുത്ത ആരോപണം അള്ളാഹുവിനെ കുറിച്ച് പറയുന്നവരാണ്. അള്ളാഹുവിന്റെ ഖുദ്റത്തിൽ സംശയിക്കുന്നവരാണവർ, റബ്ബിന്റെ കഴിവിൽ സംശയിക്കുന്നവരാണവർ. ആദ്യം അവരെ പടച്ച റബ്ബ്, അവനെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത്, എങ്ങനെയാണ് മരിച്ച് മണ്ണായി എല്ലുകൾ മണ്ണിൽ അലിഞ്ഞ ശേഷം അള്ളാഹു വീണ്ടും ജീവിപ്പിക്കുക എന്ന്. അവർ പറയുന്നത് ഇതൊരു ഊഹം മാത്രമാണ്, ഇന്നദുന്നു ഇല്ലാ ദന്ന, ഇതൊരു വഹ്മ് മാത്രമാണ് എന്നാണ് ഞങ്ങൾ കരുതിപ്പോന്നിരുന്നത്. വമാ നഹ്നു ബിമുസ്തഖിനീൻ, ഞങ്ങൾ ഇതിൽ യാതൊരു വിശ്വാസവും ഇല്ലാത്തവരാണ് എന്നാണ് അന്ത്യനാളിനെ കുറിച്ചുള്ള താക്കീത് പറയപ്പെടുമ്പോൾ അവരുടെ വാക്കുകൾ. സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അള്ളാഹു കുഫ്ഫാറുകളുടെ വാക്കാണ്, അന്ത്യനാളിൽ വിശ്വാസമില്ലാത്ത കാഫിറുകളുടെ വാക്കാണ് എന്നു പറഞ്ഞ വാക്കുകൾ, അത് തമാശക്കൂടി നമ്മൾ പറയാൻ പാടില്ല. അന്ത്യനാളിൽ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ഒരിക്കലും അതിൽ വിശ്വാസമില്ലാത്തവന്റെ വാക്ക്, അതൊക്കെ എപ്പോ നടക്കാനാണ്, അതൊക്കെ ഉണ്ടാവോ, ഇങ്ങനെയുള്ള വാക്ക് ഇതൊക്കെ സത്യം തന്നെയാണോ എന്ന് ചിലപ്പോൾ ഇസ്ലാമിന്റെ പേരുള്ള ചില ആളുകൾ, നിസ്കരിക്കുന്ന ആളുകൾ അവർ പറയുന്നത് കാണാം. ഒരിക്കലും നീ അത് പറയാൻ പാടില്ല. ആ രൂപത്തിൽ ഷക്കിന്റെ വാക്കുകൾ പറഞ്ഞാൽ ഒരു വാക്കുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് നീ പുറത്തുപോയേക്കും, അതിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് നീ പുറത്തുപോയേക്കാൻ ഇടയുണ്ട്. നസ്അലുല്ലാഹ അലാഫിയ. അല്ലെങ്കിൽ ആ വാക്ക്, ആ പറഞ്ഞത് കാരണത്താൽ നിന്റെ ഈമാനിൽ ബാക്കിയുള്ളത് നശിച്ചു പോകാനിടയുണ്ട്. ഇന്നൽ ബലാ മുവക്കലും ബിൽ മന്തിഖി ഇഹ്ഫദ് ലിസാനക, ഒരു കവി പാടിയിട്ടുള്ളതുപോലെ ഇഹ്ഫദ് ലിസാനക, നീ നിന്റെ നാവിനെ സൂക്ഷിക്കുക. ലാ തഖുൽ ഫതുബ്തല, നീ പറയരുത് ചിലപ്പോൾ പറഞ്ഞതുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടേക്കും. പറഞ്ഞതുകൊണ്ട് ആ പറഞ്ഞ കാര്യമുണ്ടല്ലോ അത് വന്നു ഭവിച്ചേക്കും. ഇന്നൽ ബലാ മുവക്കലും ബിൽ മന്തിഖി, പരീക്ഷണം അത് സംസാരവുമായി അത് കൂട്ടിപ്പണഞ്ഞു കിടക്കുന്നു. ചില മുസീബത്തുകൾ വന്നു ഭവിക്കാത്ത മുസീബത്തുകൾ അത് വെറുതെ പറയരുത്, വാക്കിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ചില വാക്കുകൾക്ക് അങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. നന്മ പറയുക, നല്ലത് പറയുക, ഖൈർ പറയുക, നല്ല കാര്യം സംസാരിക്കുക, നല്ല പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ പറയുക. ഒരു പക്ഷേ നല്ല ആളുകൾ ഒരു നല്ല കാര്യം അത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സംഭവിപ്പിച്ചേക്കും. പ്രവചിക്കുകയല്ല എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യം പറയുകയോ ഭാവി പറയുകയോ അല്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അവർ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തു പറഞ്ഞാൽ അള്ളാഹു അത് നടപ്പിലാക്കി കൊടുക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നടപ്പിലാക്കി കൊടുക്കും. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയുടെ സഹോദരൻ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബി, അനസ് ഇബ്നു മാലിക്കിന്റെ ഉപ്പയുടെ സഹോദരനാണ്. ആ ഉപ്പയുടെ സഹോദരന്റെ പേരാണ് അനസിന് ഇട്ടുകൊടുത്തത്, അനസ് ഇബ്നു നദർ എന്ന മഹാനായ സഹാബിയുടെ ഒരു സംഭവം നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ സഹോദരി റുബയ്യ എന്നുപേരുള്ള അദ്ദേഹത്തിന്റെ സഹോദരി ഒരു സ്ത്രീയെ അടിച്ചു, അങ്ങനെ അവരുടെ പല്ലുകൊട്ടി. പല്ലുകൊട്ടിയപ്പോൾ എന്താണ് ഇസ്ലാമിൽ അസിന്ന ബിസ്സിൻ, പല്ലിന് പകരം പല്ലാണ്, പല്ല് പൊട്ടിച്ചാളുടെ പല്ല് ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ അത് പൊട്ടിക്കണമെന്നാണ് ദീനിലെ നിയമം, ദീനിലെ ഹദ്ദ് അതാണ്. അങ്ങനെ ഈ പ്രശ്നം വന്നപ്പോൾ അനസ് ഇബ്നു നദർ അങ്ങനെ അവരോട് ഈ പല്ല് പൊട്ടിയ സ്ത്രീയുടെ ആളുകൾ അവർ മാപ്പ് കൊടുത്താൽ ശരി, അത് ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ ആ പല്ല് ആരുടേതാണോ പല്ല് പൊട്ടിയ അവർ മാപ്പ് കൊടുത്താൽ ചെയ്യേണ്ടതില്ല, പ്രതിക്രിയ നടപ്പിലാക്കേണ്ടതില്ല. അങ്ങനെ അവരോട് മാപ്പ് കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് പകരമായി വല്ലതും വാങ്ങി മാപ്പ് കൊടുക്കാൻ ആവശ്യപ്പെട്ടു, എന്നാൽ അവർ തയ്യാറായില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ അനസ് ഇബ്നു നദർ അദ്ദേഹം പറഞ്ഞു ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കിതാബുല്ലാഹിൽ ഖിസാസ്, അള്ളാഹുവിന്റെ വിധി, അള്ളാഹുവിന്റെ നിയമം ഖിസാസാണ്, പ്രതിക്രിയ നടപ്പിലാക്കുക എന്നത്. ഈ സഹാബി പറഞ്ഞു, റുബയ്യഇന്റെ പല്ല് പൊട്ടിക്കുമെന്നോ, വല്ലാഹി അത് സംഭവിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി അത് സംഭവിക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് അദ്ദേഹം പറയുകയുണ്ടായി. അതിനുശേഷം ഈ സ്ത്രീയുടെ ബന്ധുക്കൾ മാപ്പ് നൽകുകയുണ്ടായി, അവരത് ചെയ്യേണ്ടതില്ല എന്ന് പറയുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ അടിമകളിൽ ചിലരുണ്ട്, ലൗ അഖ്സമ അലല്ലാഹ് ലബറ, അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തു പറഞ്ഞാൽ അള്ളാഹു അത് നടപ്പിലാക്കി കൊടുക്കും. വളരെ ശ്രേഷ്ഠതയുള്ള ഏറെ മഹാനായ ഒരു സഹാബിയാണ് അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്ഖാഫിലെ ഒരായത്ത് അവതരിപ്പിക്കപ്പെട്ടത് എന്നാൽ, മിനൽ മുഅ്മിനീന റിജാലൻ സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا. മുഅ്മിനുകളിൽ ചില പുരുഷന്മാരുണ്ട്, അവർ അല്ലാഹുവിനോട് പറഞ്ഞ വാക്ക് സത്യമാണ്, സത്യസന്ധമാണ് ആയിട്ടാണ് അവർ അള്ളാഹുവിനോട് സത്യസന്ധത പുലർത്തിയവരാണ് അവരുടെ വാക്കിൽ. അവരിൽ ആയുസ് തീർന്നവരുണ്ട്, കാത്തിരിക്കുന്നവരുണ്ട്. അവർ ബദ്ദലു തബ്ദീല, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല, ഒരു മാറ്റവും അവർ വരുത്തിയിട്ടില്ല. ഈ വാക്ക് ബദ്ദലു തബ്ദീല എന്ന വാക്ക് നമ്മൾ വളരെ സൂക്ഷിക്കണം. അതായത് ഇന്നലെ വരെ ഷിർക്കായിരുന്നത് നമുക്ക് നാളെ തൗഹീദാവുകയില്ല, ഇന്നലെ വരെ ബിദഅത്തായിരുന്നത് നമുക്ക് നാളെ സുന്നത്താവുകയില്ല ബിദഅത്തിന്റെ കക്ഷി. അവർ ബിദഅത്തിന്റെ ബിദഅത്തുകൾ മാറ്റാതെ ഒരിക്കലും അഹ്ലുസുന്നത്തിൽ ഉൾപ്പെടുകയില്ല. ശിർക്കിന്റെ ആളുകൾ ആ ശിർക്ക് അവസാനിക്കാതെ ഒരിക്കലും തൗഹീദിന്റെ ആളുകളാവുകയില്ല. നമ്മുടെ ദീൻ അത് സഹോദരങ്ങളെ മാറ്റമില്ലാത്ത ദീനാണ്. അള്ളാഹുവിന്റെ ദീനിൽ അഹ്ലുസുന്നത്തിൽ ഉറച്ചു നിൽക്കുക എന്നത് അത് അള്ളാഹു സുബ്ഹാനഹു വതആല എന്നും ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നത് അള്ളാഹു ഏറെ ശ്രേഷ്ഠത നൽകുന്ന അതാണ് ശരിയായ കാര്യം. നിങ്ങൾ നോക്കൂ, ചില ആളുകളെ കാണാം, അവർ ചെറിയ പ്രായത്തിൽ തൗഹീദിനു വേണ്ടി നടന്ന ആളുകളായിരിക്കും. ജനങ്ങൾക്കിടയിൽ തൗഹീദ് പ്രചരിപ്പിക്കാൻ, തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ അവരെ ഒരുപാട് കാലം കഴിഞ്ഞ് വയസ്സായി അവരുടെ താടിയും മുടിയൊക്കെ നരച്ച് അപ്പോഴും നമ്മൾ അവരെ കാണുന്നത് അതിന് തന്നെയാണ്. ഒരു തൗഹീദ് പ്രചരിപ്പിക്കാൻ നടക്കുന്നു, ജനങ്ങളോട് തൗഹീദ് പറയുന്നു, അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുന്നു. വമ ബദ്ദലു തബ്ദീല, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഖൈറിന്റെ ലക്ഷണമാണ്, വലിയ ഖൈറിന്റെ ലക്ഷണമാണ്. അതേസമയം അള്ളാഹുവിന്റെ ദീനിന്റെ ആളായി കണ്ട ഒരാൾ പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ അയാളുടെ ദീനിന്റെ ഒരു അടയാളങ്ങളും അയാളെ കണ്ട കാഴ്ചയിൽ പോലുമില്ല. ദീനിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്ന, കാണുമ്പോൾ അള്ളാഹുവിന്റെ ദീനിന്റെ അടയാളങ്ങൾ മുഖത്തുണ്ടായിരുന്ന, വസ്ത്രത്തിനുണ്ടായിരുന്ന ആളുകൾ പിന്നീട് അതൊന്നും കാണാത്ത, അതൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ കാണപ്പെടുക എന്നത് വലയ്യാദു ബില്ലാ വളരെ മോശമായ സങ്കടകരമായ അവസ്ഥയാണ്. ഒരു മാറ്റവും വരുത്താതെ അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുക എന്നത് വലിയ കാര്യമാണ്. അള്ളാഹുവാണ് അതിന് തൗഫീഖ് ചെയ്യേണ്ടത്. അള്ളാഹുവിനോട് സബാത്ത് നാം നിരന്തരം ചോദിക്കണം. ഈ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ, ഹൃദയം ഇതിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് നിരന്തരം ചോദിക്കണം. അനസ് ഇബ്നു നദ്ർ റളിയല്ലാഹു അൻഹുവിനെ ആ സഹാബി അടങ്ങുന്ന അതേ സ്വഭാവത്തിലുള്ള എല്ലാവർക്കും ആയത്ത് ബാധകമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ വിഷയത്തിലാണ് ആയത്ത് ഇറങ്ങിയത് എന്നാൽ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ സംഭവം? അദ്ദേഹം ബദറിൽ പങ്കെടുത്തിരുന്നില്ല, ബദറിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. അങ്ങനെ ബദറിന് ശേഷം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എന്തോ കാരണത്താൽ പങ്കെടുക്കാത്തതാണ്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു എങ്ങാനും ഇനി ഒരു യുദ്ധത്തിൽ എനിക്ക് അവസരം നൽകിയാൽ ഞാൻ എന്താണ് ചെയ്യുക എന്ന് അള്ളാഹു കാണുക തന്നെ ചെയ്യും. ആ പറഞ്ഞ വാക്കിൽ അദ്ദേഹത്തിന്റെ സൂക്ഷ്മത ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്നല്ല, ഞാൻ എന്ത് ചെയ്യുമെന്ന് റബ്ബ് കാണുക തന്നെ ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഉഹദ് വന്നു. അങ്ങനെ ഉഹദ് വന്നപ്പോൾ അദ്ദേഹം ഉഹദിന്റെ രണാങ്കണത്തിൽ മുന്നോട്ടേക്ക് ശത്രുക്കൾക്ക് നേരെ നീങ്ങുകയാണ്. അദ്ദേഹം ആളുകളോട് പറഞ്ഞു എന്ന്, ഇതാ ഉഹദിൽ ഞാൻ സ്വർഗത്തിന്റെ മണം ഉഹദിന്റെ അവിടെ നിന്ന്, ആ ഭാഗത്ത് നിന്ന് എനിക്ക് ലഭിക്കുന്നു. എന്നിട്ട് മുസ്ലിമീങ്ങളിൽ പലരും ഉഹദിൽ പെട്ടെന്നുണ്ടായ ശത്രുക്കളുടെ പ്രത്യാക്രമണത്തിൽ തിരിഞ്ഞോടിയപ്പോൾ അനസ് ഇബ്നു നദ്ർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ്. അനസ് ഇബ്നു നദ്ർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവേ, ഇതാ ഈ ആളുകൾ ചെയ്ത ഈ ആളുകളിൽ നിന്ന് ഞാൻ ബഹുദൂരം അകലെയാണ്. മുശ്രിക്കുകളെ ചൂണ്ടിക്കൊണ്ട്, മുസ്ലിമീങ്ങളെ ചൂണ്ടിക്കൊണ്ട്, ഈ അള്ളാഹുവെ ഇവർക്ക് നീ പുറത്തു കൊടുക്കണമേ എന്നോ അല്ലെങ്കിൽ സമാനമായ വാചകം അനസ് ഇബ്നു നദ്ർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം മുന്നോട്ടേക്ക് ശത്രുക്കളുടെ നേരെ നീങ്ങി. ആ യുദ്ധം വിവരിക്കുന്ന സഹാബി പറയുന്നത് കാണാം, അദ്ദേഹം ഒരു പോരാട്ടം പോരാടി, അത് തുല്യതയില്ലാത്ത പോരാട്ടമായിരുന്നു. ഒടുവിൽ അദ്ദേഹത്തിന്റെ ശരീരം അത് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലാണ് കണ്ടത് എന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു വിരൽ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ സഹോദരി തിരിച്ചറിഞ്ഞു എന്ന്, അത് അനസ് ഇബ്നു നദ്ർ ആയിരുന്നു എന്ന്. ആ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നാണ്. മിനൽ മുഅ്മിനീന റിജാലു, മുഅ്മിനുകളിൽ ചില ആളുകളുണ്ട്, ചില പുരുഷന്മാരുണ്ട്. സദഖു മഅഹദുല്ലാഹ അലൈഹി, അള്ളാഹുവിനോട് ചെയ്ത കരാറിൽ അവർ സത്യസന്ധത പാലിച്ചവരാണ്. ഫമിൻഹും മൻ ഖദാ നഹ്ബ, അവരിൽ തന്റെ ആയുസ് കഴിഞ്ഞവരുണ്ട്. വമിൻഹും മൻ യൻതദിർ, കാത്തിരിക്കുന്നവരുണ്ട്. അഥവാ അവസരം അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാനുള്ള അവസരം കാത്തിരിക്കുന്നവരുണ്ട്. വമ ബദ്ദലു തബ്ദീല, ഒരു മാറ്റവും അവർ വരുത്തിയിട്ടില്ല. ഈ ഇങ്ങനെ വലിയ ശ്രേഷ്ഠതയുള്ള സഹാബിയാണ് അനസ് ഇബ്ൻ അന്നദർ റളിയല്ലാഹു അൻ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സേവകനായിരുന്ന, ഒരുപാട് ഹദീസുകൾ റിവായത് ചെയ്ത സഹാബി ഉണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഉപ്പയുടെ സഹോദരനാണ്, പിതൃ സഹോദരനാണ്. പറഞ്ഞു വന്നത് സഹോദരങ്ങൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായൊരു സംഭവമാണ്. അദ്ദേഹം സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞപ്പോൾ അത് പിന്നെ സംഭവിച്ചു, അള്ളാഹു സുബ്ഹാനഹു വതആല അത് നടപ്പിലാക്കി കൊടുത്തു എന്നാണ്. ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അത് പിന്നീട് സംഭവിച്ചാൽ അത് അയാളുടെ ശ്രേഷ്ഠതയ്ക്കുള്ള തെളിവൊന്നുമല്ല. മറിച്ച് ഒരാളുടെ ദീനും കിതാബിനോടും സുന്നത്തിനോടുള്ള നിലപാടെന്ത്, അയാളുടെ വിശ്വാസം എന്ത്, അയാളുടെ പ്രവർത്തനം എന്ത്, ഹറാം ഹലാലുകൾ അയാൾ എങ്ങനെ പരിഗണിക്കുന്നു എന്നതാണ് തഖ്വയാണ് അള്ളാഹുവിൽ ശ്രേഷ്ഠതയുടെ മാനദണ്ഡം. ഞാനീ പറഞ്ഞത് ഒരാൾ പറഞ്ഞത് കാര്യം പിറ്റേ നടന്ന ഉടനെ അയാളെ മഹാനാക്കാനുള്ള തെളിവല്ല. മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് ഒരു ഒരു നാട്ടിൽ, ആ നാട്ടിൽ മനോഹരമായ ഒരു പുഴയുണ്ട് എന്ന് പറഞ്ഞാൽ മനോഹരമായ പുഴയുള്ളതൊക്കെ ആ നാടാവും എന്നല്ലോ. ഒരു നാട്ടിൽ മനോഹരമായ ഒരു പുഴയുണ്ട് എന്ന് പറഞ്ഞാൽ പുഴയുള്ള നാടൊക്കെ ആ നാടാണെന്നാണോ? അല്ല, അതൊരു ലക്ഷണം പറഞ്ഞു എന്ന് മാത്രം. നോക്കൂ, അവർക്ക് അവരുടെ മോശം പ്രവർത്തനങ്ങൾ അതതാ വെളിവായി അവർ കാണുകയാണ്. അവർ പരിഹസിച്ചതെന്തോ അതവരെ വലയം ചെയ്യുകയാണ്. ഇവിടെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പ്രവർത്തനങ്ങൾ അതിൽ സയ്യഅത്ത് ബാക്കി വെക്കാൻ നമ്മൾ അനുവദിക്കരുത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വാതിബി സയ്യഅത്തൽ ഹസനത തംഹുഹ. നിങ്ങൾ തിന്മ സംഭവിച്ചു പോയാൽ ഉടനെ അത് മായ്ച്ചു കളയുന്ന നന്മ ചെയ്യണം, അല്ലെങ്കിൽ ഇത് നാളെ പരലോകത്ത് കാണുന്ന രംഗം വരും. വവജദൂ മാ അമിലു ഹാദിറാ, അവർ പ്രവർത്തിച്ചതെന്താണോ അത് ഹാദിറായി, ഹാജരായി അവർ മുന്നിൽ കാണുന്നതാണ്. വലാ യളിമു റബ്ബുക അഹദ, നിന്റെ റബ്ബ് ഒരാളോടും അനീതിയോ അക്രമമോ കാണിക്കുകയില്ല. അതുകൊണ്ട് തിന്മകൾ ബാക്കി വെക്കാതെ ഇസ്തിഗ്ഫാർ നടത്തി തൗബ ചെയ്ത് അത് പരിഹരിച്ച് അതിന് പകരം നന്മകൾ വർദ്ധിപ്പിച്ച് വേണം നമ്മൾ മരിക്കാൻ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വബദാലഹും, അവർക്ക് വെളിപ്പെട്ട് കാണുന്നതാണ് സയ്യഅത്തു മാ അമിലു, അവർ പ്രവർത്തിച്ച വൃത്തികെട്ട കാര്യങ്ങൾ, തിന്മകൾ, അതിന്റെ മോശമായ അനന്തര ഫലങ്ങൾ കാണുന്നതാണ്. മുഅ്മിനാണോ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ നല്ല ഒരുവനെ ജനങ്ങൾക്കിടയിൽ അള്ളാഹു അപമാനിക്കുകയില്ല. അള്ളാഹു അവനും റബ്ബും മാത്രമായി ബാക്കിയുള്ളവർക്കിടയിൽ അള്ളാഹു മറയിടുന്നതാണ്. എന്നാൽ അതല്ലാത്ത ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു റുഊസുൽ അഷ്ഹാദിൽ ജനങ്ങളെല്ലാം കേൾക്കവേ അവരെ വഷളാക്കുന്നതാണ്, അവരുടെ തിന്മകൾ വെളിപ്പെടുത്തുന്നതാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല തിന്മകളെക്കുറിച്ചും നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതിനു മുൻപ് മഹ്ഷറിൽ വെച്ച് തന്നെ അപമാനിക്കപ്പെടുന്ന പല തിന്മകളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഒരാൾക്ക് രണ്ട് ഭാര്യമാരുണ്ട്. അതിൽ ഒരുവളോട് അയാൾ അനീതി കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾ ഒരു ഭാഗം ചെരിഞ്ഞിട്ടാണ് നാളെ പരലോകത്ത് വരിക. നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ അപമാനിക്കപ്പെടുന്നു. അതുപോലെ ആരാണോ ഭൂമി കട്ടെടുത്തത്, തുവ്വിഖഹു യൗമൽ ഖിയാമത്തി, അയാൾക്ക് മേൽ കഴുത്തിൽ ചാർത്തപ്പെടുന്നതാണ് ഏഴ് ഭൂമികൾ. ഏഴ് ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമി താഴേക്ക് താഴേക്കാണ്. എത്രയാണോ കട്ടെടുത്തത് ആ ഭാഗം താഴേക്ക് ഏഴ് ഭൂമിയിൽ അയാളുടെ കഴുത്തിൽ ചാർത്തപ്പെടുന്നതാണ്. സകാത്ത് കൊടുക്കാത്തവൻ, അവനെ അവന്റെ സ്വർണവും അവൻ കുമ്പാരമാക്കി വെച്ചിട്ടുള്ള സ്വത്തുമെല്ലാം ഒരു ഉഗ്രവിഷമുള്ള പാമ്പായി വന്ന് അവനെ കൊത്തുന്നതാണ്. എന്നിട്ട് പറയും, അന കൻസുക്, അന മാലുക്, ഞാനാണ് നിന്റെ നിധി, ഞാനാണ് നിന്റെ സമ്പത്ത് എന്ന് പറയുന്നതാണ്. അതുപോലെ ലിക്കുല്ലി ഗാദിരിൻ ലിവാഉൻ യൗമൽ ഖിയാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ വഞ്ചകനും നാളെ പരലോകത്ത് അവന്റെ വഞ്ചനയുടെ കൊടിയും പിടിച്ചിട്ടാണ് വരിക. ഇങ്ങനെ സഹോദരങ്ങളെ, പരലോകത്ത് അപമാനിക്കപ്പെടുന്ന ശക്തമായ താക്കീത് വന്നിട്ടുള്ള തിന്മകളുണ്ട്. നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇവിടെ ദുനിയാവിൽ നാലാളുടെ മുന്നിൽ വെച്ച് ഒരാളെ നമ്മുടെ ഒരു തെറ്റെടുത്ത് പറഞ്ഞാലോ? സുബ്ഹാനല്ലാഹ്, നാളെ മഹ്ഷറിൽ എല്ലാ മനുഷ്യരും അവിടെ വരും. മുമ്പുള്ളവരും, നമ്മുടെ കൂടെ ജീവിക്കുന്നവരും, നമ്മൾ ബഹുമാനിക്കുന്നവരും, നമ്മെ ബഹുമാനിക്കുന്നവരും, നമ്മുടെ മക്കളും, നമ്മൾ രഹസ്യങ്ങൾ മൂടിവെച്ചിരുന്നവരും, നമ്മൾ നാട്യത്തോടെ മുഖംമൂടിയുമായി ആരുടെയൊക്കെ മുന്നിൽ നടന്നിട്ടുണ്ടെങ്കിൽ അവരും, എല്ലാവരും വരും. ഈ ആളുകളുടെ മുന്നിൽ അപമാനിക്കപ്പെടുക എന്നത് അതാണ്, ദാലിക്കൽ ഖിസ്യുൽ അദീം, അതാണ് ഏറ്റവും നിന്ദ്യമായ, ഏറ്റവും ഗൌരവതരമായ അപമാനം. അതാണ്, അത് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ ദീനിനെ പരിഹസിക്കാതിരിക്കുക. ഈ പരിഹസിച്ച കാര്യം അതാണ് അവൻ മുന്നിൽ കാണുന്നത്. അന്ത്യനാളിൽ അവൻ പരിഹസിച്ചിരുന്നു, പരലോകത്ത് അവൻ പരിഹസിച്ചിരുന്നു, അവൻ സ്വർഗത്തെ പരിഹസിച്ചിരുന്നു. മുസ്ലിമീങ്ങളെ പരിഹസിക്കാൻ ആളുകൾ ഇന്ന് ചെയ്യുന്ന കാര്യമാണ്. സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുമെന്ന് പറഞ്ഞ സ്വർഗീയാനുഭൂതികളെ പരിഹസിക്കുന്നവർ, അവൻ ആരെയാണ് പരിഹസിക്കുന്നത്? അള്ളാഹുവിന്റെ ആയത്തുകളെയാണ് പരിഹസിക്കുന്നത്. നരകത്തെ പരിഹസിക്കുന്നവൻ അതിനെ മോശമായ, നിന്ദ്യമായ, ഒരു നിലവാരവുമില്ലാത്ത ഉദാഹരണങ്ങൾ പറഞ്ഞ് നരകത്തെ പരിഹസിക്കുന്നവൻ അള്ളാഹുവിന്റെ ആയത്തുകളെയാണ് പരിഹസിക്കുന്നത്. ഈ പരിഹസിക്കുന്നത് നാളെ അവൻ കാണുന്നതാണ്, നരകം അവൻ കൺമുന്നിൽ കാണുന്നതാണ്. അതിലകപ്പെട്ടവന് അള്ളാഹു സ്വർഗം കാണിച്ചു കൊടുത്തു പറയും, നീ എങ്ങാനും നല്ലവനായിരുന്നുവെങ്കിൽ ഇതായേനെ നിന്റെ സ്ഥാനം. അവന്റെ ഖേദവും സങ്കടവും അവിടെ വർദ്ധിക്കും. അതുകൊണ്ട് ദീനിനെ യാതൊരു കാരണവശാലും പരിഹസിച്ചുകൂടാ. ദീനിനെ പരിഹസിക്കുക എന്നത് കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ അള്ളാഹുവിന്റെ ആയത്തുകളെയോ ദീനിൽ എന്തെങ്കിലും കാര്യത്തിനൊരു പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞു, ആ പ്രതിഫലത്തെയോ അല്ലെങ്കിൽ ഒരു തിന്മക്കൊരു ശിക്ഷയുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷയെയോ പരിഹസിക്കുക എന്നത് കുഫറാണ്. തമാശക്ക് പോലും അത് പറയാൻ പാടില്ല. വളരെ പ്രസിദ്ധമായ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, തബൂക്ക് യുദ്ധത്തിന്റെ യാത്രക്കിടയിൽ ഒരാൾ പറഞ്ഞ ഒരു വാക്ക്, മറായിച്ചു മിസ്ല ഖുറായിന ഹൗലൈ അർഗബ ബുതൂനൻ വ അക്സബ അൽസുനൻ വ അജ്ബന ഇൻദ ലിഖാ. ഇതാ ഈ ഖുറായിനെ പോലെ, ഈ ഖുർആൻ ഒത്തുകാരെ പോലെ പേടിത്തൊണ്ടന്മാരും തീറ്റക്കൊതിയന്മാരും ഭീരുക്കളുമായ മറ്റൊരു കൂട്ടരെ ഞാൻ കണ്ടിട്ടില്ല. അള്ളാഹുവിന്റെ ആയത്തിറങ്ങി, അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുന്തും തസ്തഹ്സിഊൻ, സൂറത്തു തൗബയിൽ ആയത്തുകൾ. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അള്ളാഹുവിന്റെ ആയത്തുകളെയുമാണോ നിങ്ങൾ പരിഹസിക്കുന്നത്? നിങ്ങൾ ലാ തഅതദിറു, നിങ്ങൾ ഒഴിവ് കഴിവ് പറയേണ്ടതില്ല, മാപ്പ് പറയേണ്ടതില്ല. ഖദ് കഫർതും ബഅദ ഈമാനികും, ഈമാൻ കിട്ടിയതിനു ശേഷം നിങ്ങൾ നിഷേധികളായി പോയിരിക്കുന്നു, കാഫറുകളായി പോയിരിക്കുന്നു. അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിന്റെ കയർ പിടിച്ച് മാപ്പ് പറയണം, ഇന്നാ കുന്ന നഖൂദു വ നലഅബ്, ഞങ്ങൾ തമാശ പറഞ്ഞതാണ്, കളി പറഞ്ഞതാണ്. അതേ വാചകങ്ങൾ അള്ളാഹു ആയത്തായി അവതരിപ്പിച്ചു. വല ഇൻ സഅൽതഹും, നീ അവരോട് ചോദിച്ചാൽ, ലയഖൂലന്ന ഇന്നാ കുന്ന നഖൂദു വ നലഅബ്, അവർ പറയും ഞങ്ങൾ തമാശ പറഞ്ഞതായി, ഞങ്ങൾ വിനോദത്തിൽ ഏർപ്പെട്ടതായിരുന്നു എന്നവർ പറയുമെന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ മാപ്പ് സ്വീകരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ദീനിനെ പരിഹസിക്കുക എന്നത് ദീനിൽ വിശ്വസിക്കുന്നവരുടെ സ്വഭാവമല്ല. മുസ്ലിമീങ്ങൾക്കത് പാടില്ല, മുസ്ലിമീങ്ങൾക്കത് പാടില്ല. നോക്കൂ, അള്ളാഹു പറയുന്നു, വഖീല, ഇങ്ങനെ പറയപ്പെടും, അൽ യൗമ നൻസാകും കമാ നസീതും ലിഖാ യൗമികും ഹാദാ ومأواكم النار وما لكم من ناصرين. وقيل اذا ഇങ്ങനെ പറയപ്പെടും, اليوم ان ننساكم, നാം നിങ്ങളെ വിട്ടേച്ചു കളയുന്നു. നസിയ എന്ന് പറഞ്ഞാൽ മറന്നു എന്നാണ് അവിടെ, അതാണ് അതിന്റെ ഭാഷയിൽ അതിന്റെ അർത്ഥം. എന്നാൽ അല്ലാഹുവിന്റെ അവൻ മറക്കും എന്നർത്ഥത്തിൽ ഭാഷാപരമായി വന്നിട്ടുള്ള ഈ പദപ്രയോഗങ്ങളുടെ അർത്ഥം, നസ്റുക്കും, നാം നിങ്ങളെ വിട്ടേച്ചു കളയും എന്നാണ് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞിരിക്കുന്നു. ഇമാം ഇബ്നു കസീർ പറയുന്നു, മറന്നുപോയവൻ ഒരുവനെ എങ്ങനെ വിടുമോ? മറന്നുപോയവൻ വിസ്മൃതിയിലായവൻ ശിക്ഷയിൽ അകപ്പെടുന്നതുപോലെ, അള്ളാഹു നിങ്ങളുടെ കാര്യം മറന്നു കളഞ്ഞു എന്നതുപോലെ അള്ളാഹു നിങ്ങളെ നരകത്തിൽ വിട്ടേക്കുന്നതാണ്, അതാണ് അതിന്റെ അർത്ഥം. എന്നാൽ അള്ളാഹു മറക്കുകയില്ല. ലാ യദില്ലു റബ്ബി വലാ യൻസ, എന്റെ റബ്ബ് അവന് തെറ്റിപ്പോവുകയില്ല, അവന് മറക്കുകയില്ല. ഇവിടെ നൻസാക്കും എന്ന് പറഞ്ഞാൽ നത്രുക്കും, നാം നിങ്ങളെ വിട്ടേക്കുന്നതാണ്. കമാ നസീതും, നിങ്ങൾ വിട്ടുകളഞ്ഞതുപോലെ, നിങ്ങൾ ഓർമ്മയേയില്ല, വിസ്മൃതിയിലായ ഒരു കാര്യമാണ് എന്നതുപോലെയാണ് നിങ്ങൾ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും എന്നതിനെ, എന്ന കാര്യത്തെ, അതിനോടുള്ള നിങ്ങളുടെ നിലപാട് എങ്ങനെയായിരുന്നു? കമാ നസീതും, നിങ്ങൾ മറന്നു കളഞ്ഞതുപോലെ, വിട്ടുകളഞ്ഞതുപോലെ. ലിഖാ യൗമികും ഹാദാ, ലിഖാ ഈ കണ്ടുമുട്ടൽ, യൗമികും ഹാദാ, ഇതാ ഈ ദിവസത്തെ നിങ്ങൾ കണ്ടുമുട്ടും എന്നതിനെ നിങ്ങൾ വിട്ടുകളഞ്ഞിരുന്നു, അതുപോലെ നിങ്ങളെ നാം ഒന്ന് വിട്ടുകളയുന്നത്. എവിടെയാണ് വിട്ടുകളയുക? വല അയ്യാദു ബില്ലാഹ്, വമഅവാകുമുന്നാർ, നിങ്ങളുടെ സങ്കേതം നരകമാണ്. വമാലക്കും, നിങ്ങൾക്കില്ല, മിൻ നാസിറീൻ, ഒരൊറ്റ സഹായിയും, സഹായികളിൽ ഒരാൾ പോലും നിങ്ങൾക്കില്ല. അള്ളാഹു ഈ വാക്ക് കേൾക്കേണ്ടി വരുന്ന മഹാ ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ, എന്തൊരു വാക്കാണത്. വഖീല, ഇന്ന് അത് പറയപ്പെടുന്നതാണ് അവർ അവരോട്. അൽ യൗമ നൻസാകും, ഇന്ന് നാം നിങ്ങളെ വിട്ടേക്കുന്നതാണ്. കമാ നസീതും ലിഖാ യൗമികും ഹാദാ വമഅവാകും അന്നാർ വമാലകും മിൻ നാസിരീൻ. ചിന്തിച്ചു നോക്കണം സഹോദരങ്ങളെ, നിങ്ങളുടെ സങ്കേതം നരകമാണ് എന്ന് ആ വാക്ക് അത് കേൾക്കേണ്ടി വരുന്നവന്റെ സ്ഥിതി എന്തായിരിക്കും? ആ വാക്ക് അതിന്റെ അഭിസംബോധിതന്റെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് നാളെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും എന്ന കാര്യം നമ്മൾ മറന്നുകൂടാ. അത് മറക്കുക എന്നത് മുസ്ലിമിന് മുഅ്മിനിന് യോജിച്ച സ്വഭാവമല്ല. മറിച്ച് മുഅ്മിൻ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടവനാണ് ഞാൻ എന്നത് എപ്പോഴും ഓർക്കുന്നവനാണ്. അലാ യദുന്നു ഉലൈക അന്നഹും മബഊസൂൻ ലിയൗമിൻ അദീം യൗമ യഖൂമു അന്നാസു ലറബ്ബിൽ ആലമീൻ. സൂറത്തുൽ മുത്തഫിഫീനിൽ അള്ളാഹു പറഞ്ഞില്ലേ, അവർ വിചാരിക്കുന്നില്ലേ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന്? ലിയൗമിൻ അദീം, ഒരു ഭയാനകരമായ ഗൗരവകരമായ ഒരു ദിവസത്തിൽ, ആ ദിവസത്തേക്ക് വേണ്ടി. യൗമ യഖൂമു അന്നാസു ലറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ സർവ്വലോകങ്ങളുടെയും റബ്ബായ രക്ഷിതാവായ അള്ളാഹുവിന്റെ മുന്നിൽ ജനങ്ങൾ നിൽക്കുന്ന ആ ദിവസം. നമ്മുടെ സലഫുകളിൽ, മുൻഗാമികളിൽ ചിലർ രാത്രി നിസ്കാരത്തിൽ ഈ ആയത്ത് ഓതുകയും ആവർത്തിച്ച് ഓതുകയും എന്നിട്ട് സുദീർഘമായ നേരം ആ ഒരൊറ്റ ആയത്ത് അത് ഓതി കരയുകയും ചെയ്തതായി അവരുടെ ചരിത്രത്തിൽ കാണാം. ഒരു രാത്രി ഒന്നാകെ അത് വിട്ടുകടക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. യൗമ യഖൂമു അന്നാസു ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് മുന്നിൽ ജനങ്ങൾ നിൽക്കുന്ന രംഗം. അതുകൊണ്ട് ആ ലിഖാ നാം മറന്നുകൂടാ. ആ ദിവസം അതിലേക്ക് ചെല്ലുന്നവരാണ് നമ്മളെല്ലാവരും. അതുപോലെ സഹോദരങ്ങളെ, നരകവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സഹായിയും അവരെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല. അവർ പ്രതീക്ഷിച്ചിരുന്ന സുഹൃത്തുക്കളോ അവർക്ക് ശുപാർശകരായി വല്ലവരുമോ അവരുടെ നേതാക്കന്മാരോ ഒരാളും തന്നെ സഹായിക്കാറുണ്ടാവുകയില്ല. മറിച്ച് നരകവാസികൾ പരസ്പരം ശപിക്കുകയാണ് ചെയ്യുക. പരസ്പരം ശപിക്കും, പരസ്പരം കുറ്റം, നിങ്ങളാണല്ലോ ഞങ്ങൾക്ക് ഇത് വരുത്തി വെച്ചത്, അള്ളാഹു അതുകൊണ്ട് ഈ നേതാക്കന്മാർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന് അനുയായികൾ പിന്നീട് വരുന്നവർ. ആദ്യം വരുന്നവർ പറയും, നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ യാതൊരു ഫദലുമില്ല, ഒരു ശ്രേഷ്ഠതയുമില്ല, നിങ്ങൾ വഴികേടിലായതാണ്, നിങ്ങൾക്ക് മേൽ ഞങ്ങൾക്ക് അധികാരമുണ്ടായിരുന്നില്ല എന്ന് പരസ്പരം ആക്ഷേപിക്കുകയും ശപിക്കുകയും ചെയ്യും നരകവാസികൾ. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ അത് സത്യമാണ്. ആ വാക്ക് നരകക്കാരുടെ പരസ്പരമുള്ള തർക്കം അത് സത്യമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു സാദിൽ പറഞ്ഞത് കാണാം. ഇന്ന ദാലിക ലഹഖുൻ തഖാസുമു അഹ്ലിന്നാർ, അത് സത്യമാണ്. തഖാസുമു അഹ്ലിന്നാർ, നരകക്കാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കം, അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചീത്തവിളികൾ, അവരുടെ ശാപങ്ങൾ, അത് സത്യമാണ്. നിങ്ങൾ നേരെ തിരിച്ചു നോക്കൂ, സ്വർഗവാസികൾ അവർ പരസ്പരം സന്തോഷം പറയുകയാണ്. അവർ കേൾക്കുകയില്ല, ലാ യസ്മഊന ഫീഹ ലഗ്വം വലാ കിദാബ്, അവർ അവിടെ ലഗ്വ് കേൾക്കുകയില്ല, കളവ് കേൾക്കുകയില്ല. ഇല്ല ഖീലൻ സലാമൻ സലാമ, സലാമല്ലാതെ. അതുപോലെ എല്ലാ മോശമായ പദങ്ങളിൽ നിന്നും സുരക്ഷിതമായ വാക്കല്ലാതെ അവർ കേൾക്കുകയില്ല, നല്ലത് മാത്രമേ കേൾക്കുകയുള്ളൂ. എന്ന് മാത്രമല്ല, സ്വർഗവാസികൾ ദുനിയാവിൽ അവർ ചെയ്ത നന്മകൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അള്ളാഹു നമ്മെ എന്നിട്ട് ഇന്ന കുന്ന ഖബുലു ഫി അഹ്ലിന മുഷ്ഫിഖീൻ, ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ പേടിച്ചു കഴിയുന്നവരായിരുന്നു, അള്ളാഹുവിനെ ഭയപ്പെട്ട് കഴിയുന്നവരായിരുന്നു. ഫമൻ അല്ലാഹു അലൈന വഖാന അദാബ സമൂം, അതുകൊണ്ട് അള്ളാഹു നമുക്ക് നമ്മുടെ അനുഗ്രഹം ചൊരിഞ്ഞു, കത്തിയാളെന്ന ചൂടേറിയ നരക തീയിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. നിങ്ങൾ നോക്കൂ, നമ്മൾ കുടുംബത്തോടൊപ്പം ഇരുന്ന് എന്തെങ്കിലും ഒരു ലാഭമോ എന്തെങ്കിലും ഒരു സുഖമോ ഒരു സന്തോഷമോ ലഭിച്ചാൽ അത് അല്ലാഹു നൽകിയ വഴികൾ, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അല്ലാഹു സുബ്ഹാനഹു വതആല അത് നൽകി എന്ന് സന്തോഷം പങ്കുവെക്കാറില്ലേ? എന്നാൽ ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും സന്തോഷവും ഒന്നും ശാശ്വതമല്ല, അതൊക്കെ നിസാരമാണ്. സ്വർഗീയ സന്തോഷങ്ങൾ വെച്ചു നോക്കിയാൽ അതൊന്നുമല്ല. സ്വർഗവാസികൾ അതാ, അവരുടെ കുടുംബക്കാർ, അവർക്ക് പ്രിയപ്പെട്ടവർ ഒരുമിച്ചിരുന്ന് പറയുകയാണ്, നമ്മൾ ദുനിയാവിൽ അങ്ങനെ കഴിഞ്ഞവരായിരുന്നു. ഫമൻ അല്ലാഹു അലൈന, അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകി. ഈ കത്തിയാളെന്ന നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിച്ചു. ഇന്നാ കുന്ന മിൻ ഖബ്ലു നദഉഹു, ഇതിനു മുമ്പ് നമ്മൾ അവനോട് അള്ളാഹുവിനോട് തേടിയവരായിരുന്നു. ഇന്നഹു ഹുവൽ ബറു റഹീം, അള്ളാഹു അങ്ങേയറ്റം നന്മയുള്ളവനാണ്. അൽ ബർ, അങ്ങേയറ്റം നന്മയുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല, എല്ലാ നന്മയും നൽകിയവനാണ്. അർ റഹീം, അവൻ അങ്ങേയറ്റം കരുണ ചൊരിയുന്നവനാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ അൽബർ എന്ന പേര് വന്നത് ഈ ഒരൊറ്റ സ്ഥലത്ത് മാത്രമാണ്, സൂറത്തു തൂറിലെ ആയത്തിൽ. ഇന്നഹു ഹുവൽ ബറു റഹീം, അവൻ അൽ ബറാണ്, അതീവ നന്മകൾ, ഒരുപാട് നന്മകൾ നൽകിയവനാണ്. അവനേറെ കരുണ ചൊരിയുന്നവനാണ്. ഇങ്ങനെ സ്വർഗവാസികൾ അവർ പരസ്പരം സന്തോഷം പങ്കിടുന്നതാണ്, അവർ ആ വിജയത്തിൽ ആഹ്ലാദിക്കുന്നതാണ്. ദിനേന, സമയം കഴിയുന്നേന അവരുടെ സന്തോഷവും ആഹ്ലാദവും നാൾക്ക് നാൾ വർദ്ധിക്കുകയാണ്. ഒരിക്കലും അത് കുറഞ്ഞു പോവുകയില്ല, മറിച്ച് അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ഭംഗി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, അവരുടെ സൗന്ദര്യം കൂടിക്കൊണ്ടേയിരിക്കും, അവരുടെ സന്തോഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും അവിടെ മടുപ്പ് ബാധിക്കുകയില്ല, അവരുടെ വസ്ത്രം നുരുമ്പിപ്പോവുകയില്ല, അവരുടെ യൗവനം നശിക്കുകയില്ല. അള്ളാഹു പറയുന്നു, എന്നാൽ കുഫാറുകളായ ആളുകളെ കുറിച്ച്, ദാലിക്കും ബിഅന്നകും ഉത്തഖൽതും ആയാത്തില്ലാഹി ഹുസുവ, ഇതിന്റെ ഫലം എന്തുകൊണ്ടാണിത്? ദാലിക്കും ബിഅന്നകും, നിങ്ങളായിരുന്നതിന്റെ ഫലമാണിത്. ഇത്തഖൽതും ആയാത്തില്ലാഹി, അള്ളാഹുവിന്റെ ആയത്തുകളെ നിങ്ങൾ സ്വീകരിച്ചത് എങ്ങനെയാണ്? ഹുസുവൻ, അതിനെ പരിഹാസപാത്രമാക്കി തീർക്കുകയാണ് നിങ്ങൾ ചെയ്തത്. അള്ളാഹുവിന്റെ ആയത്തുകളെ പരിഹസിക്കുകയായിരുന്നു നിങ്ങളുടെ രീതി. വഗറത്കുമുൽ ഹയാത്തു ദുനിയ, വഗറത്കും, നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു. അൽ ഹയാത്തു ദുനിയ, ദുനിയാവിലെ ജീവിതം, ഇഹലോക ജീവിതം നിങ്ങളെ ഗുറൂറിലാക്കി കളഞ്ഞു, വഞ്ചനയിലാക്കി കളഞ്ഞു. ഫലിയൗമ ലാ യുഖ്റജൂന മിൻഹ വലാഹും യുസ്തഅതബൂൻ, ഫലിയൗമ, അതുകൊണ്ട് ഇതാ ഇന്ന ദിവസം, ലാ യുഖ്റജൂന മിൻഹ, നരകത്തിൽ നിന്ന് അവർക്ക് പുറത്തു കടക്കാൻ ഒരവസരവും ഉണ്ടാവുകയില്ല, അവർ നരകത്തിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടുത്തപ്പെടുകയേയില്ല. വലാഹും യുസ്തഅതബൂൻ, അതുപോലെ അവരോട് ദുനിയാവിലേക്ക് മടങ്ങി ഇനി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഒരിടവേള അവർക്ക് കൊടുക്കപ്പെടുകയുമില്ല. നരകത്തിൽ നിന്ന് പുറത്താക്കുകയുമില്ല, ദുനിയാവിലേക്ക് തിരിച്ചു കൊണ്ടുപോയി ഒരിടവേള അവർക്ക് കൊടുക്കപ്പെടുകയുമില്ല. വലാഹും യുസ്തഅതബൂൻ, ഇനി അവർ അതൊക്കെ തിരുത്തി നന്നായി ജീവിക്കാൻ അവർക്ക് അവസരവും ഉണ്ടാവുകയില്ല. അവസരം അവസാനിച്ചു, ദുനിയാവിലാണ് അവസരം. ഈ ദുനിയാവിൽ മാത്രമാണ് പരലോകത്തേക്ക് അമൽ ചെയ്യാൻ അവസരമുള്ളൂ. നോക്കൂ, ഈ ആയത്തിലും അള്ളാഹു കാഫിറുകളുടെ സ്വഭാവമായി, നരകവാസികളുടെ സ്വഭാവമായി പറയുന്നത് അള്ളാഹുവിന്റെ ആയത്തുകളെ പരിഹസിക്കുക എന്നതാണ്. റബ്ബിന്റെ ആയത്തുകളെ തള്ളിക്കളയുക, അതിനെ പരിഹാസത്തിന് വിധേയമാക്കുക. ഖുർആനിൽ ആയത്ത് പറഞ്ഞാൽ അവൻ തിരിച്ചു പറയുന്നത് പരിഹാസമാണ്. ഇപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറഞ്ഞു കൊടുത്താൽ, ഇസ്ലാമിന്റെ മര്യാദ പറഞ്ഞു കൊടുത്താൽ, അവന്റെ തിരിച്ചുള്ള മറുപടി പരിഹാസമാണ്, തെറിയാണ്, വൃത്തികേടുകളാണ്. അവൻ ആളുകൾക്കിടയിൽ തന്റെ വാക്കിന് കയ്യടി കിട്ടാൻ ലഭിക്കാൻ, എന്നിട്ട് ചില വിവരദോഷികൾ പറയുന്നു, എന്താ അയാളുടെ മറുപടി നോക്കൂ, എന്താണ് അവൻ പറഞ്ഞത്? ഇസ്ലാമിനെ തെറി പിടിച്ചതാ, ചീത്ത പറഞ്ഞതാണ്. എന്നിട്ട് ചില ആളുകൾ അത് പ്രചരിപ്പിക്കുന്നത് കാണാം, അതിൽ സന്തോഷിക്കുന്നത് കാണാം. അവന്റെ സന്തോഷം അത് തൽക്കാലത്തെ സന്തോഷം മാത്രമാണ്. വഗറത്കുമുൽ ഹയാത്തു ദുനിയ, നിങ്ങളെ ഇഹലോക ജീവിതം വഞ്ചിച്ചു കളഞ്ഞു. അതും സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളായ ആളുകൾക്ക് യോജിച്ചതല്ല. അള്ളാഹു കുഫാറുകളുടെ സ്വഭാവമായി ഏതേത് കാര്യം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത് നമുക്ക് ഒരിക്കലും യോജിച്ച സ്വഭാവമല്ല, അതിലെ ഒരംശം പോലും നമുക്ക് യോജിക്കുകയില്ല. ദുനിയാവ് നമ്മെ വഞ്ചിക്കാൻ പാടില്ല. ദുനിയാവ് വഞ്ചിക്കുന്ന വിഭവമാണ്, കാരണം അതിന് ഭംഗിയുണ്ട്, അത് ആകർഷിക്കുന്നതാണ്, അത് ആകർഷിക്കും നമ്മെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ, ഇന്നൽ മാല ഖദറത്തുൽ ഹുലുവത്തുൽ, ഈ സമ്പത്ത് എന്നത് അത് പച്ചപ്പുള്ളതാണ്, അഥവാ കണ്ടാൽ അതിനോട് മോഹം തോന്നും. ഹുലുവത്തുൽ, കണ്ടാൽ മാത്രമല്ല അത് കഴിക്കാനും രസമാണ്, അത് അനുഭവിക്കാനും സുഖമുണ്ട്. എന്നാൽ അതിന്റെ പ്രത്യേകത എന്താണ്? അത് വഞ്ചിക്കുന്ന വിഭവമാണ്. ദുനിയാവിന്റെ ആളുകളെ തന്നെ നിങ്ങൾ നോക്കൂ, ദുനിയാവ് അവരെ നിരന്തരം വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെ നിരന്തരം വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ദുനിയാവെന്ന ഈ ആളുകളെ മോഹിപ്പിക്കുന്ന ഈ സംഗതി, അത് ഒരാളെയും ശാശ്വതമായി സ്വീകരിക്കുകയില്ല. ഈ ദുനിയാവെന്ന എല്ലാവരെയും മോഹിപ്പിച്ചു നടക്കുന്ന ഈ കാര്യം, അത് ശാശ്വതനായി ആരെങ്കിലും സ്വീകരിക്കുമോ? ഇല്ല, തൽക്കാലത്തേക്കാണ് എല്ലാവരെയും. ഒരാളെ സ്വീകരിക്കും, കുറച്ച് കഴിഞ്ഞ് അയാളെ ഒഴിവാക്കി വേറെ ആളെടുക്കും, പിന്നെ വേറെ ആളെടുക്കും. ഇങ്ങനെയാണ്. നിങ്ങൾ നോക്കൂ, ഇങ്ങനെയുള്ള ഒന്നിനെ ആരാണ് യഥാർത്ഥത്തിൽ സ്നേഹിക്കുക? ഇല്ലല്ലോ. നമ്മളൊരാളെ നമ്മൾ സ്നേഹിക്കുന്നത് തൽക്കാലത്തേക്കാണ്, അയാളെന്തോ ആവശ്യത്തിന് വേണ്ടിയാണ്. ഉടനെ അയാൾ വേറെ ആളെ സ്വീകരിക്കും, നമ്മളെ ഒഴിവാക്കും എന്ന് തോന്നിയാൽ നമ്മൾ അയാളെ അങ്ങനെ കാണുള്ളൂ. സൗകര്യത്തോട്, സൗകര്യത്തിന് നയത്തിന് മാത്രമേ അയാളോട് പെരുമാറുള്ളൂ, അല്ലേ? അയാളിലേക്ക് നമ്മൾ ഒന്നാകെ ചാഞ്ഞു പോവുകയില്ല. ഇതുപോലെ സഹോദരങ്ങളെ, ദുനിയാവിന്റെ സ്ഥിതി ഇങ്ങനെയാണ്. അത് ഒരാൾക്കും തന്നെ ശാശ്വതമായി നൽകുകയില്ല, നശിച്ചു പോകുന്നതാണ്. അതുപോലെ പുറമേക്കുള്ള മോടി കഴിഞ്ഞാൽ അതിലുള്ള ഏത് സന്തോഷത്തിനും ഒരു കല്ലുകടിയുണ്ടാവും. അത് ദുനിയാവിന്റെ വേറൊരു പ്രത്യേകതയാണ്. ദുനിയാവിൽ എത്ര സന്തോഷം ലഭിച്ചാലും നിങ്ങൾ നോക്കൂ, എന്തെങ്കിലും ഒരു കല്ലുകടി അതിലുണ്ടാവും. പൂർണ്ണമായ തൃപ്തി നൽകുകയില്ല. അത് കഴിഞ്ഞാൽ അത് ഹറാമിലൂടെയാണ് ഒരാൾ നേടിയെടുക്കുന്നതെങ്കിൽ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്, അതിന്റെ പിന്നാലെ വരാനിരിക്കുന്ന സങ്കടവും അവന്റെ ദൌർഭാഗ്യവും അതുപോലെ അവന്റെ ഖേദവും പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതായിരിക്കും. എന്നാൽ അള്ളാഹുവിനു വേണ്ടി ഒരുവൻ ദുനിയാവിലെ എന്തെങ്കിലും ഒരു നശ്വരമായ സുഖത്തെ തൽക്കാലം വേണ്ടെന്ന് വെച്ചാൽ റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത സന്തോഷം അവന്റെ മനസ്സിൽ പിന്നീട് നൽകുന്നതാണ്. ഒരു പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത സന്തോഷമാണ് താഅത്തിന്റെ സന്തോഷം, അള്ളാഹുവിനെ അനുസരിച്ചതിന്റെ സന്തോഷം. അത് സഹോദരങ്ങളെ, ഈ ദുനിയാവ് ഒന്നാകെ അടക്കി ഭരിച്ചവൻ, അവന് പോലും അത് യഥാർത്ഥത്തിൽ ലഭിക്കുകയില്ല. അതാണ് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത്, ഇന്ന ഫിദ്ദുനിയ ജന്ന, ഈ ദുനിയാവിലൊരു സ്വർഗമുണ്ട്, അതിൽ പ്രവേശിച്ചവനല്ലാതെ ആഖിറത്തിലെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഏതാണ് ആ സ്വർഗം? അത് താഅത്തിന്റെ സ്വർഗമാണ്. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുക എന്നതിലൂടെ, റബ്ബിനെ ഓർക്കുന്നതിലൂടെ ഒരു മുഅ്മിന്റെ ഹൃദയത്തിൽ ലഭിക്കുന്ന സന്തോഷമാണ്. അത് മനസ്സിലാക്കാത്ത ആളുകളാണ് ദുനിയാവിന്റെ പിന്നാലെ പോവുക. അതുകൊണ്ട് ദുനിയാവ് വഞ്ചിച്ച് കളഞ്ഞുകൂടാ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ദുനിയാവിനെ നീ നിനക്ക് സഞ്ചരിക്കാനുള്ള ഒരു കഴുതയെ പോലെ കാണുക, അല്ലെങ്കിൽ ഖദാഉൽ ഹാജക്ക് വേണ്ടി, പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി അത് നിർവഹിക്കാൻ നമ്മൾ ടോയ്ലറ്റിലേക്ക് കയറൂലേ, അതുപോലെ കാണുക. അത് ആവശ്യമാണ്, കാരണം അവിടെ പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ ആ ഒരു സംവിധാനം നമുക്ക് ആവശ്യമുണ്ട്, ടോയ്ലറ്റ് ആവശ്യമുണ്ട്. അതേസമയം അതിനോട് ആർക്കാണ് വലിയ സ്നേഹമുണ്ടാവുക? ആരെങ്കിലും അവിടെ കിടന്നുറങ്ങോ? ഇല്ലല്ലോ. ബുദ്ധിയുള്ള ആരെങ്കിലും? എന്നതുപോലെ നിന്റെ ആഖിറത്തിലേക്ക് നിന്നെ എത്തിക്കുന്ന കാര്യമായി നീ ഇതിനെ കാണുക എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല നിനക്ക് ദുനിയാവും ആഖിറത്തും മനോഹരമാക്കി നൽകും. നീ അതിൽ നിന്ന് ആഖിറത്തിന് മുൻതൂക്കം നൽകിയാൽ സമൃദ്ധമായ ദുനിയാവ് നിന്നിലേക്ക് വരുന്നതാണ്, യാതൊരു സംശയവുമില്ല. തഖ്വ കൊണ്ടല്ലാതെ അള്ളാഹു സആദത്ത് നേടിയെടുക്കാൻ, സൗഭാഗ്യം നേടിയെടുക്കാൻ സാധ്യമല്ല. എന്നാൽ സഹോദരങ്ങളെ, ദുനിയാവ് വഞ്ചിച്ചു കളഞ്ഞവർ നാളെ പരലോകത്തെത്തിയാൽ അവരെ കാത്തിരിക്കുന്നത് ആ ദുനിയാവ് ഒരുവനെ കുഫറിൽ പിടിച്ചു നിർത്തിയാൽ, ശിർക്കിൽ പിടിച്ചു നിർത്തിയാൽ, നഊദു ബില്ലാ, അവനെ കാത്തിരിക്കുന്നത് ഒരിക്കലും പുറത്തു കടക്കാനാകാത്ത നരകമാണ്. ഫലിയവും അല്ല യുഖ്റജൂന മിൻഹ, നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തേക്ക് കടത്തപ്പെടുകയേയില്ല. വലാഹും യുസ്തഅതബൂൻ, അവരവിടെ നിന്ന് പുറത്തേക്ക് കടത്തപ്പെടുകയില്ല, അവർക്ക് വീണ്ടും ഒരവസരം തിരുത്താനുള്ള അവസരം നൽകപ്പെടുകയുമില്ല. അവർ അള്ളാഹുവിനോട് ആവശ്യപ്പെടും, റബ്ബന അഖ്രിജ്ന മിൻഹ ഫഇൻ ഉദ്ന ഫഇന്ന ളാലിമൂൻ, അള്ളാഹുവേ നീ ഞങ്ങളെ ഒന്നിവിടെ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടുത്തണമേ, ഞങ്ങൾ തിരിച്ചു ചെന്നാൽ നല്ല ആളുകളാകും, ഞങ്ങൾ അക്രമികളായി പോയിരുന്നു. അള്ളാഹുവിന്റെ മറുപടി എന്താണ്? ഖാല ഖസഉ ഫീഹ വലാ തുകല്ലിമൂൻ, നിന്നരായി നിങ്ങൾ അവിടെ കഴിയുക, നിങ്ങൾ എന്നോട് മിണ്ടിപ്പോകരുത് എന്നായിരിക്കും റബ്ബിന്റെ മറുപടി. ഫലയൗമ ലാ യുഖ്റജൂന മിൻഹ വലാഹും യുസ്തഅതബൂൻ, ഇന്നവർ നരകത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകപ്പെടുകയില്ല. വലാഹും യുസ്തഅതബൂൻ, അവർക്ക് തിരുത്താനുള്ള അവസരമുണ്ടാവുകയില്ല. നോക്കൂ, അവരുടെ ചോദ്യം ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഫഹൽ ഇലാ ഖുറൂജിൻ മിൻ സബീൽ, ഫഹൽ ഇലാ ഖുറൂജിൻ മിൻ സബീൽ, പുറത്തേക്ക് ഒന്നു കടക്കാൻ വല്ല വഴിയുമുണ്ടോ എന്നവരുടെ ചോദ്യം ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെ കാവൽക്കാരായി അള്ളാഹുവിന്റെ കൽപ്പന ലംഘിക്കാത്ത മലക്കുകളാണുള്ളത്. അതുപോലെ നരകം എന്നത് ഇന്നഹ അലൈഹിം മുഖ്സദ ഫി അമദി മുമദ്ദദ, അവർക്കുമേൽ തീ കൊണ്ട് സ്തംഭങ്ങൾ കൊണ്ട് അടക്കപ്പെട്ടിരിക്കും. ജയിലാണത്, അത് സഹോദരങ്ങൾ ഒരിക്കലും പുറത്തു കടക്കാൻ സാധിക്കാത്ത തടവറയാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവർ ഇളവിന് അല്ലാഹുവിനോട് ചോദിക്കും, മലായിക്കത്തിനോട് പറയും, നിന്റെ റബ്ബിനോട് പറയൂ, ഹഫിഫ് അന്ന യൗമ മിനൽ അദാബ്, ശിക്ഷയിൽ നിന്ന് ഒരു ദിവസത്തേക്കെങ്കിലും ഞങ്ങൾക്കൊരു ഇളവ് നൽകാൻ. ആ ചോദ്യം ശ്രദ്ധിച്ചു നോക്കൂ, യുഹഫിഫ അന്ന, നരകശിക്ഷ ഒഴിവാക്കി കൊടുക്കാനല്ല, ഒന്നൊരു ഇളവ്, ഒരല്പം കുറച്ചു തരാൻ, എന്നേക്കുമാണോ അല്ല, യൗമ മിനൽ അദാബ്, ഒരു ദിവസമെങ്കിലും അത് ചോദിക്കണമെങ്കിൽ എന്തായിരിക്കും ആ നരകശിക്ഷയുടെ കാഠിന്യം? അല്ലാഹു പറയുന്നു, ഫലില്ലാഹിൽ ഹംദു റബ്ബി സമാവാതി വറബ്ബിൽ അർദി റബ്ബിൽ ആലമീൻ. ഫലില്ലാഹിൽ ഹംദു, അല്ലാഹുവിനാകുന്നു സ്തുതി, അല്ലാഹുവിനാകുന്നു, അവന് മാത്രമാകുന്നു സർവസ്തുതിയും. റബ്ബി സമാവാതി, ആകാശങ്ങളുടെ റബ്ബായ, വറബ്ബിൽ അർദി, ഭൂമിയുടെ റബ്ബായ, റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ അതിലുള്ളവയുടെ മുഴുവൻ റബ്ബായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. സഹോദരങ്ങൾ, ഈ ആയത്ത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കൂ. ഈ ആയത്ത് പറഞ്ഞത് എന്തു പറഞ്ഞതിന് ശേഷമാണ്? നരകവാസികൾക്ക് അല്ലാഹു നരകശിക്ഷ, ഏറ്റവും കഠിനമായ, കാഫറായി മുശ്രിക്കായി അതിൽ പ്രവേശിച്ചവന് പുറത്തു കടക്കാൻ സാധിക്കാത്ത ശിക്ഷ, അത് നൽകുന്നതിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്. അതിനുശേഷം റബ്ബ് പറയുന്നത് എന്താണ്? ഫലില്ലാഹിൽ ഹംദ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. റബ്ബി സമാവാതി വറബ്ബിൽ അർദി റബ്ബിൽ ആലമീൻ, എന്താണ് അതിന്റെ അർത്ഥം? അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല തുടക്കത്തിലും ഒടുക്കത്തിലും മുഅ്മിനുകൾക്ക് അവൻ സ്വർഗം നൽകിയതിലും നരകവാസികൾക്ക് അവൻ നരകം നൽകിയതിലും എല്ലാം സ്തുതിക്കപ്പെടേണ്ടവൻ മാത്രമാണ് റബ്ബ് സുബ്ഹാനഹു വതആല. ഒരാക്ഷേപവും അവൻ യോജിക്കുകയില്ല, ഒരനീതിയും അവൻ ചെയ്തിട്ടില്ല. മറിച്ച് പടപ്പുകൾക്ക് കിട്ടിയത് ഒന്നുകിൽ അവന്റെ ഫദ്ലാണ്, അല്ലെങ്കിൽ അവന്റെ അദിലാണ്. ഒന്നുകിൽ അള്ളാഹുവിന്റെ ഔദാര്യം, അല്ലെങ്കിൽ റബ്ബിന്റെ നീതി. സ്വർഗവാസികൾക്ക് ലഭിച്ചത് റബ്ബിന്റെ ഫദ്ലാണ്, ഔദാര്യമാണ്. അവരുടെ അവകാശമായിരുന്നില്ല, അവരുടെ കർമ്മങ്ങൾ ഒരിക്കലും സ്വർഗത്തിന് പകരത്തിന് പകരമാവുമായിരുന്നില്ല, മറിച്ച് ആ പ്രവർത്തനം സ്വർഗത്തിനുള്ള കാരണം മാത്രമാണ്. അള്ളാഹു അത് സ്വീകരിച്ച് അവന്റെ ഫദ്ലും റഹ്മത്തും കൊണ്ട് അവർക്ക് സ്വർഗം നൽകിയതാണ്. ഇതുപോലെ നോക്കൂ, ഇത് പടപ്പുകളുടെ അവസാനമാണെങ്കിൽ, പടപ്പുകളുടെ അവസാനത്തെ സ്ഥിതിയാണല്ലോ സ്വർഗത്തിലോ നരകത്തിലോ പോവുക എന്ന്. അവിടെ അള്ളാഹുവിന് സ്തുതി പറഞ്ഞതുപോലെ പടപ്പുകളുടെ തുടക്കം പറഞ്ഞെടുത്ത് നോക്കൂ, അള്ളാഹു സ്തുതി പറഞ്ഞത് സൂറത്തുൽ അൻആമിന്റെ ഒന്നാമത്തെ ആയത്ത്, അൽഹംദുലില്ലാഹി അല്ലദീ ഖലഖ അസ്സമാവാതി വൽ അർദ വജഅല അദ്ദുലുമാതി വൻ നൂർ ثم الذين كفروا بربهم يعدلون. സൂറത്തുൽ അൻആമിന്റെ ഒന്നാമത്തെ ആയത്ത്, അൽഹംദുലില്ലാഹി അല്ലദീ ഖലഖ അസ്സമാവാതി വൽ അർദ, ആകാശ ഭൂമികളെ പടച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും. വജഅല അദ്ദുലുമാതി വൻ നൂർ, ഇരുട്ടുകളെയും വെളിച്ചത്തെയും ഏർപ്പെടുത്തിയ റബ്ബിന്, ഇരുട്ടുകളും വെളിച്ചവും അള്ളാഹു ഏർപ്പെടുത്തിയതാണ്. എന്നാൽ മജൂസികൾ, അവർ ഇരുട്ടാണ് തിന്മയെ പടച്ചത്, വെളിച്ചമാണ് നന്മയെ പടച്ചത് എന്ന് പറയുന്നവരാണ്. യഥാർത്ഥത്തിൽ ഇരുട്ടും വെളിച്ചവും അള്ളാഹു ഏർപ്പെടുത്തിയതാണ്. അള്ളാഹുവാണ് അവയുടെ റബ്ബ്, അള്ളാഹുവാണ് എല്ലാത്തിന്റെയും റബ്ബ്. പടപ്പ് സൃഷ്ടികളുടെ തുടക്കം പറഞ്ഞിടത്ത് അള്ളാഹു സ്തുതികൾക്ക് അർഹനാണ്. ഒടുക്കത്തിനും ഔവല വആഖിറ അള്ളാഹു സ്തുതികൾക്ക് മാത്രം അർഹനാണ്. ഒരുവന് സന്തോഷം ലഭിച്ചാൽ അവൻ പറയും അൽഹംദുലില്ലാഹ്, ഒരുവന് പ്രയാസം വല്ലതും ഉണ്ടായാൽ അവൻ പറയും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഏതവസ്ഥയിലും അള്ളാഹുവിനാണ് സ്തുതി. നോക്കൂ, ഇങ്ങനെയുള്ളവൻ റബ്ബ് മാത്രമാണ്. അവന്റെ വിധിയാൽ എന്തു സംഭവിച്ചാലും അവൻ സ്തുതികൾക്ക് മാത്രം അർഹനാണ്. കാരണം അവൻ ഒരിക്കലും ഹിക്മത്തില്ലാതെ, ഒരു കൃത്യമായ ഉദ്ദേശവും ലക്ഷ്യവും ഇല്ലാതെ ഒന്നും ചെയ്യുകയില്ല. ഒരു ഉണങ്ങിയ ഇല വീഴുന്നുണ്ടെങ്കിൽ സഹോദര, നീ മനസ്സിലാക്കി അതിന് പിന്നിൽ അള്ളാഹുവിന്റെ ഹിക്മത്തുണ്ട്. അബസായി വെറുതെ ഒന്നും ഈ ലോകത്ത് നടക്കുകയില്ല. എന്നിട്ടാണോ ദുനിയാവ് ആകെ വെറുതെ ആണെന്ന് ബുദ്ധിയില്ലാത്ത ആളുകൾ പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അവരുടെ പേരാണ് അത്ര യുക്തിവാദികൾ. എന്താ അവരുടെ വാദത്തിന്റെ ആകത്തുക? ഈ ദുനിയാവ് ഒന്നാകെ വെറുതെയാണ്, ആബസ, ഒരു കാര്യവുമില്ലാതെ, ഒരു ഹിക്മത്തും അതിന്റെ പിന്നിലില്ല, ഒരു ലക്ഷ്യമോ യുക്തിയോ അതിന്റെ പിന്നിലില്ല. എത്ര വലിയ ബദാലത്താണത്! അള്ളാഹുവിന്റെ പേരിൽ എത്ര കഠിനമായ ആരോപണമാണത് എന്ന് ചിന്തിച്ചു നോക്കൂ. വലഹുൽ കിബ്രിയാഉ ഫിസ്സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. വലഹു, അള്ളാഹുവിന് ഉള്ളതാണ് അൽ കിബ്രിയാഉ, എല്ലാവിധ വലിപ്പവും എല്ലാവിധ പെരുമയും അത് അള്ളാഹുവിനുള്ളതാണ്. മനുഷ്യന് ആരെങ്കിലും ആ കിബ്രിയ അള്ളാഹുവിനോട് എതിരിട്ടാൽ അള്ളാഹു അവനെ ശിക്ഷിക്കുമെന്നാണ്. കിബ്രിയ അള്ളാഹുവിന്റെതാണ്, ആളമത്ത് മഹത്വം അള്ളാഹുവിന്റെതാണ്. അതുകൊണ്ട് മനുഷ്യന് കിബിറിയായി പെരുമ നടിക്കാൻ അവകാശമില്ല, അവന് മഹത്വം നടിക്കാൻ അവകാശമില്ല. അത് രണ്ടും അള്ളാഹുവിന്റേതാണ്. അങ്ങനെ അള്ളാഹുവിനോട് ആരെങ്കിലും അതിൽ എതിരിടാൻ ചെന്നാൽ അള്ളാഹു അവനെ ശിക്ഷിക്കുന്നതാണ്. വലഹുൽ കിബിറിയാഉ ഫിസ്സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും അള്ളാഹുവിനാണ് എല്ലാ പെരുമയും എല്ലാ വലിപ്പവും എല്ലാ മഹത്വവും എല്ലാ സുൽത്താനും അധികാരവും അള്ളാഹുവിന്റേതാണ്. വഹുൽ അസീസുൽ ഹക്കീം, അള്ളാഹുവാണ് അസീസ്, അങ്ങേറ്റത്തെ പ്രതാപവാൻ, അങ്ങേറ്റത്തെ ഇസ്സത്തുള്ളവൻ. ഇസ്സത്ത് അത് മൂന്ന് രൂപത്തിലാണ്, ഇസ്സത്തുൽ ഖദർ, ഇസ്സത്തുൽ ഖഹർ, ഇസ്സത്തുൽ ഇംതിനാ. ഇസ്സത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്ഥാനമുള്ള മറ്റാരുമില്ല, അള്ളാഹുവിന്റെ മഹത്വമുള്ള മറ്റാരുമില്ല. അതുപോലെ ഇസ്സത്തുൽ ഖഹർ എന്ന് പറഞ്ഞാൽ എല്ലാവരും അള്ളാഹുവിന്റെ കീഴിലാണ്, എല്ലാവരെയും നിയന്ത്രിക്കുന്നത് റബ്ബാണ്, അങ്ങനെയുള്ള പ്രതാപമുള്ളവനാണ്. അതുപോലെ ഇസ്സത്തുൽ ഇംതിനാ, അള്ളാഹു ഒരു ന്യൂനതയും ഒരു നിലക്കും ഉണ്ടാകാത്തവനാണ്, അങ്ങനെയുള്ള പ്രതാപമുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വതആല. അവന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടാൻ ഒരാൾക്കും സാധ്യമല്ല. അൽ ഹക്കീം, അവനങ്ങേയറ്റത്തെ യുക്തിയുള്ളവനാണ്, അവന്റെ ഏതു പ്രവർത്തിക്കു പിന്നിലും അവന്റെ ഹിക്മത്തുണ്ട്. അതുപോലെ ഹുക്കും അവന്റേതാണ്, തീരുമാനവും വിധിയും യഥാർത്ഥത്തിൽ അവന്റേതാണ്, അങ്ങനെയുള്ള ഹക്കീമാണ് റബ്ബ് സുബ്ഹാനഹു വതആല. അൽഹംദുലില്ലാഹ്. ഇതോടെ ഈ സൂറത്തിന്റെ തഫ്സീർ നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് സ്വീകരിക്കുകയും അവന്റെ ഖുർആനും സുന്നത്തും അനുസരിച്ച് മരണം വരെ ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഖസ്മ ലനാ മിൻ ഖശ്യതിക മാ യഹൂലു ബൈനനാ വബൈന മഅസീക ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصيبات الدنيا ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته